Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Agni Janam Prithivi Ellam Adinam Sthiti Cheyyunnu. അതിൻ്റെ ഗുണമാണ് ശബ്ദം. പറയുന്നു ശബ്ദ തന്മാത്രയാണ് ആകാശം എന്ന് പറയുന്നു. അത് അടുത്ത് ചേർത്ത് ഈ ശബ്ദം എന്നുകൊണ്ട് ആകാശത്തെ എന്നുകൊണ്ട് പറയുന്നു? കാരണം ശബ്ദം അതിന് പല സവിശേഷതകളുണ്ട്. അത് ആന്തരികമാണ്, അത് വ്യാപകമാണ്, അങ്ങനെ പല സവിശേഷതകളും ശബ്ദത്തിനുണ്ട്. ആകാശവുമായിട്ട് അതിന് സാധർമ്മ്യമുണ്ട്. അത് സഞ്ചരിക്കുന്നതിനുള്ള മാധ്യമം മാത്രമാണ് വായു. വായുവിൻ്റെ ഗുണമല്ല ആ ശബ്ദത്തിന്. സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് അത് വായുവിനെ ഒരു സഹായം സ്വീകരിക്കുന്നു. പക്ഷെ അത് എവിടെ സഞ്ചരിക്കുന്നു? എല്ലാത്തിനും അവകാശം കൊടുക്കുന്ന ആകാശത്തിൽ തന്നെയാണ് ആത്യന്തികമായി അതും സ്ഥിതി ചെയ്യുന്നു. കാരണം എന്തുകൊണ്ട്? അവകാശകരം. അവകാശത്തെ കൊടുക്കുക എന്ന് പറയുന്നതാണ് ആകാശത്തിന്റെ ജോലി, ഇടം കൊടുക്കുക. അപ്പൊ സൃഷ്ടമായത് എല്ലാം നിലനിൽക്കുന്നത് ആകാശത്തിൽ തന്നെ. ശബ്ദവും നിലനിൽക്കുന്ന ആകാശത്തിൽ തന്നെ. അത് ആകാശത്തെ പോലെ വ്യാപകവും സൂക്ഷ്മവുമായതുകൊണ്ട് അതിന് ആകാശത്തിന്റെ ഗുണം എന്ന് പറയുന്നു. അതാണ് ആകാശം എന്ന് പറയുന്നത്. ശബ്ദഗുണം അവകാശകരോ മൂർത്തദ്രവ്യാണ്. അതാണ് ആകാശം. തസ്മാത് ആകാശ ശബ്ദഗുണമുള്ള ആകാശത്തിൽ നിന്ന് സ്വേന സ്പർശഗുണേന പൂർവേണ കാരണേന ശബ്ദേന ദുഗുണോ വായു, അതിൽ നിന്ന് വായു ഉണ്ടായി. ഈ സ്ഥൂലത്തെ കാണിച്ചു തരുന്നതിന് സ്ഥൂലവുമായി താരതമ്യം ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ആകാശത്തിൽ നിന്ന് ശബ്ദഗുണത്തോടുകൂടി ആകാശത്തിൽ നിന്ന് സ്പർശഗുണേന സ്വേന പൂർവേന കാരണേന ശബ്ദഗുണേന. സ്പർശഗുണം എന്ന് പറയുന്നത് വായുവിന്റെ ഗുണം. അപ്പൊ അതെന്താണ്? സ്വഗുണമാണ്, നിജഗുണമാണ്. ആ നിജഗുണമായ സ്പർശഗുണത്തോടുകൂടി പൂർവഗുണമായ ശബ്ദഗുണത്തോടുകൂടി ആകാശം പ്രകടമായി. ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടായത്, കേവലമായ ആകാശത്തിൽ നിന്നല്ല. ആകാശം ഉണ്ടായതെങ്ങനെ? താതാത്മ്യേനയാണ് ഉണ്ടായത്. ആത്മാവിൽ നിന്നും താതാത്മ്യത്തിലുണ്ടായി. ആത്മാവിൽ നിന്ന് വേറെ തിരിയാൻ വയ്യാതെ ആകാശം ഉണ്ടായി. അങ്ങനെ ആത്മാവിനോട് താതാത്മ്യപ്പെട്ട ആകാശത്തിന് അവിടെ നിന്നാണ് വായു ഉണ്ടായത്. വരുമ്പോൾ അത് കേവലമായ ആത്മാവിൽ നിന്നല്ല. എന്തുകൊണ്ട്? അതിനാണ് പറഞ്ഞ് പൂർവ്വ ഗുണം കൂടി അതിൽ വന്നു. ആകാശത്തിന്റെ ഗുണം കൂടി അതിൽ വന്നു. കേവലമായ ആകാശത്തിൽ നിന്നല്ല, കേവലമായ ആകാശത്തിൽ ശബ്ദം മാത്രമേ ഉള്ളൂ. വായുവിലാണെങ്കിലും സ്പർശം കൂടി ഉണ്ടാവും. അത് എവിടുന്ന് വന്നതിനു? അത് ആത്മാവിനോടത് താതാത്മ്യപ്പെട്ടതുണ്ട്. ആത്മാവിനോട് താതാത്മ്യമായി അത് പ്രകടമായപ്പോ അതിന്റെ സ്വഭാവവിശേഷമായ സ്പർശം കൂടി അതിൽ വന്നു. എങ്ങനെയാണോ ആകാശം ആത്മാവിനോട് താതാത്മ്യമായി പ്രകടമായപ്പോ അതിൽ ശബ്ദഗുണം വന്നത്. അത് ആ വസ്തുവിന്റെ സ്വഭാവമാണ്. ആ വസ്തു പ്രകടമാകുമ്പോൾ അതിന്റെ സ്വഭാവത്തോടുകൂടി പ്രകടമാകും. എന്നാൽ അത് കേവലമായ ആത്മാവിൽ നിന്നല്ല, മുമ്പ് പ്രകടമായ ആകാശം അതിൽ നിന്നുകൂടിയാണ് അതുണ്ടായത്. ആത്മാവിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന ആകാശത്തിൽ. അപ്പോൾ ഒന്ന്, അങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുമ്പോൾ എന്താണോ സൃഷ്ടിയുടെ വിലക്ഷണത, പ്രത്യേകത, അത് സംഭവിക്കുന്നു. അതാണ് ആകാശത്തിൽ ശബ്ദം സംഭവിച്ചത്. വായുവിൽ സ്പർശം സംഭവിച്ചതും അങ്ങനെയാണ്. എന്നാൽ പൂർവ്വത്തിൽ നിന്ന് അതിലേക്ക് ശബ്ദം കൂടി വന്നു. അപ്പോൾ ദ്വിഗുണോ വായു, അങ്ങനെ രണ്ട് ഗുണത്തിലുള്ള വായു എന്ന് പറയുമ്പോഴും ഇവിടെ ആകാശം എന്ന് പറയുന്ന ഒരു വസ്തു, അതിൽ ശബ്ദം എന്ന് പറയുന്ന ഒരു ഗുണം, അതിനുള്ള വായു എന്ന് പറയുന്ന ഒരു വസ്തു, അതിൽ സ്പർശം എന്ന് പറയുന്ന ഗുണം, അങ്ങനെയൊന്നും ഉദ്ദേശമല്ല പറയുന്നു. അദ്വൈതത്തിൽ ഗുണവും ഗുണിയും തമ്മിൽ താതാമ്യമാണ്. എന്നുവെച്ചാൽ വേർതിരിക്കാൻ ശബ്ദമൊന്നും ആകാശമൊന്നും പറഞ്ഞ് രണ്ടുണ്ടായിട്ടില്ല. ശബ്ദം സ്പർശം വായു ഇങ്ങനെ മൂന്നല്ല. ഗുണഗുണികളെ വേർതിരിക്കാൻ അത് താതാത്മ്യത്തിലിരിക്കുന്നു. ഏത് വസ്തു എടുത്തു നോക്കിയാലും അറിയാം. നമ്മുടെ മുമ്പിലിരിക്കുന്ന കടലാസ്, അതിൽ നിന്ന് അതിൻ്റെ ഒരു ഗുണത്തെ നമുക്ക് വേർതിരിക്കാൻ കഴിയും. എന്താണ് അതിൻ്റെ ആകൃതി? അത് പരന്നിരിക്കുന്നു, ചതുരമായിരിക്കുന്നു, ദീർഘചതുരമായിരിക്കുന്നു, അതിന് സ്വതയുള്ള ഒരു നിറം, അതൊക്കെയാണ് അതിൻ്റെ ഗുണം. അതിൽ നിന്ന് ഈ കടലാസിനെ വേർതിരിക്കുക, കടലാസിനെ മാറ്റിപ്പിടിക്കുക, അതിൽ ആ നിറം, അതിന് സഹജമായിരിക്കുന്ന നിറം അത് പാടില്ല, അതിന് സഹജമായിരിക്കുന്ന ആകൃതി ഗുണം അത് പാടില്ല. അതിനെന്തെല്ലാം ഗുണങ്ങളുണ്ടോ? ഗുരുത്വമോ ഘനത്വമോ രൂപരസലന്ത എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് മാറിയിട്ട് ആ വസ്തുവിനെ എടുക്കാൻ സാധ്യമുണ്ട്. എന്നാലും നമ്മൾ പറയുന്നത് എന്താണ്? അത് ഗുണി, ഇത് ഗുണം. കടലാസ് ഗുണിയാണ്, അതിൻ്റെ ആകൃതി എന്നിട്ടും അതിൻ്റെ ഗുണമാണ്. രണ്ടായി വേർതിരിച്ച് പറയുന്നു. രണ്ടായതുകൊണ്ടാണോ അങ്ങനെ വേർതിരിച്ച് പറയുന്നത്? ആരെങ്കിലും അതിനെ രണ്ടാക്കിയിട്ടുണ്ടോ? കടലാസിൽ നിന്ന് അതിൻ്റെ ആകൃതിയെ മാറ്റി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാലും നമ്മൾ രണ്ടായി പറയുന്നു. വാസ്തവത്തിൽ എന്താണ്? താതാത്മ്യപ്പെട്ടിരിക്കുന്നു. ഗുണവും ഗുണിയും ഒരിക്കലും ഭേദിക്കാൻ കഴിയാത്ത രീതിയിലിരിക്കുന്നു, ഏകമായിരിക്കുന്നു, ഒന്നായിരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതം പറയും താതാത്മ്യ സംബന്ധം ഉപയോഗിക്കുന്നു. ഒന്നായിരിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? വായുവിൽ നിന്ന് വേറിട്ടൊരു സ്പർശമില്ല, വായു തന്നെ. വായുവിൽ നിന്ന് വേറിട്ടൊരു ശബ്ദമില്ല, വായു തന്നെ. ആകാശത്തിൽ നിന്ന് വേറിട്ടൊരു ശബ്ദമില്ല, ആത്മാവിൽ നിന്ന് വേറിട്ടൊരു ആകാശമില്ല. അപ്പോൾ ഈ പ്രകൃതി ആകെയുള്ള ഒരേ ഒരു സംബന്ധം എന്ന് പറയുന്നത് താതാത്മ്യ സംബന്ധമാണ്. സർവവും സർവത്തിനോടും താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. അല്ല, വായുവിൽ രണ്ട് ഗുണമുണ്ട് അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. ന്യായവൈശേഷികന്മാരും മറ്റുമൊക്കെ അങ്ങനെയാണ്, ഒരു ഭേദത്തെ സ്വീകരിക്കുന്നു. ഗുണം വേറെ, ഗുണിവേറെ, അതിനെ വേർതിരിക്കാവുന്നവർ കരുതുന്നു. ബുദ്ധി കൊണ്ട് വേർതിരിക്കുന്നു, വസ്തുനിഷ്ഠമായി വേർതിരിക്കാൻ പറ്റത്തില്ല. ബുദ്ധി കൊണ്ട് വിവേചിക്കുന്നു. ഇവിടെ പറയുന്നത് ബുദ്ധി കൊണ്ട് പോലും വിവേചിക്കാൻ സാധ്യമല്ല. എങ്ങനെ വിവേചിക്കുന്നു? ഒന്ന് താതാത്മ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് വിവേചിക്കുന്നു? അത് രണ്ടായി കാണാൻ കഴിയുമോ? എന്നാലേ ബുദ്ധി കൊണ്ട് വിവേചിക്കാൻ പറ്റും. ഈ പറയാം, ഇത് രാമൻ, ഇത് കൃഷ്ണൻ, രണ്ടുപേരെ വേർതിരിച്ച് കാണാം. അവരുടെ നാമം, രൂപം, ആകൃതി എല്ലാം വേർതിരിക്കാം. അതുപോലെ ഗുണവും ഗുണിയും വേർതിരിക്കാൻ വയ്യ. ഇത് കടലാസ്, ഇതതിൻ്റെ ആകൃതി. രണ്ടിനെയും രണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, വേർതിരിച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരൊന്നും ഇവിടെ താതാത്മ്യമാണ്. അപ്പോൾ ആ താതാത്മ്യ രൂപത്തിൽ അത് പ്രകടമായി. പക്ഷേ അവിടെ എന്ത് വരുന്നു? ആ വായു തന്നെ രണ്ട് രൂപത്തിൽ അനുഭവപ്പെടുന്നു, ശബ്ദമായും സ്പർശമായും. അതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് വായുവിൽ ശബ്ദമുണ്ട്, വായുവില്ലാത്തടത്ത് ശബ്ദമില്ല. അതെല്ലാം നമ്മൾ പറയാറുണ്ട് അനുഭവത്തിലോ. അങ്ങനെ വായുവിൽ മാറ്റി കഴിഞ്ഞാൽ അവിടെ ശബ്ദം കേൾക്കുന്നില്ല, വായുവിൽ ശബ്ദമില്ല എന്നെല്ലാം നമ്മൾ പറയുന്നു. തത്വം അങ്ങനെയല്ല. തത്വം വായു എന്താണ്? ആ ശബ്ദസ്പർശങ്ങൾ താതാമ്യപ്പെട്ടിരിക്കുന്നത് ശബ്ദസ്പർശ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. ആകാശത്തിന് ശബ്ദരൂപത്തിലേ ഇരിക്കാൻ കഴിയുന്നുണ്ട്, വായുവിന് ശബ്ദസ്പർശ രൂപത്തിലിരിക്കാൻ കഴിയുന്നുണ്ട്. സംഭൂത ഇത്യ അനുവർത്തതേ സർവത്ര ഇതുപോലെ മനസ്സിലാക്കണം. വായുസ്തസ്വീനുഗുണേന പൂർവാഭ്യാം ച ത്രിഗുണ അഗ്നി സംഭൂത. വായു നിന്ന് അഗ്നി ഉണ്ടായി, ഈ കാണുന്ന വായുവിൽ നിന്ന് ഈ കാണുന്ന അഗ്നി ഉണ്ടായെന്നല്ല പറയുന്നു. മറിച്ചോ സൂക്ഷ്മതത്വമായ വായു, വ്യാപകമായിരിക്കുന്ന വായു, അത് മൂർത്തമല്ല, അമൂർത്തമാണ്, നമുക്ക് കാണത്തക്ക ഒരു രൂപമൊന്നുമില്ല. അതിൻ്റെ സ്പർശത്തെയോ അതിൻ്റെ ശബ്ദത്തെയോ നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വായു, വായുസ്ഥ സേന രൂപഗുണേന പൂർവാഭ്യാന്ത ത്രിഗുണം, സ്വന്തമായ രൂപഗുണം കൊണ്ട് അഗ്നി സംഭൂത. സേന രൂപഗുണേന അഗ്നി സംഭൂത, ആ രൂപഗുണത്തോടുകൂടി. രൂപം എന്ന് പറഞ്ഞാൽ അതിന്റെ ആകൃതി, മുഖ്യമായ രൂപശബ്ദത്തിന്റെ അടുത്തും ആകൃതി എന്നാണ്. നിറത്തിനും പറയും, രണ്ടും രൂപമാണ്. അപ്പോ വായുവിന് ആകൃതിയില്ല, അതിന് ദീർഘമെന്നോ വൃത്തമെന്നോ ചതുരമെന്നോ ഒന്നും പറയാൻ കഴിയും. അഗ്നിയിലല്ല ആകൃതിയുണ്ട്, അത് പല ആകൃതി അത് ചലിക്കുന്നുണ്ട്. അതതിന്റെ സ്വന്തമാണ്, സഹജമാണ്, അതിന്റെ പ്രകൃതിയാണ്. അത് അതിന്റെ പരമകാരണത്തിൽ നിന്ന് അതിന് കിട്ടിയതാണ്. വീണ് അതിന്റെ പരമകാരണം അതിന് നൽകിയതാണ്. അഗ്നിയെ സൃഷ്ടിച്ചപ്പോൾ അതിനൊരു പ്രത്യേകതയോട് സൃഷ്ടിച്ചു. അതിന് ആത്മാവിൽ നിന്ന് കിട്ടിയതാണ്. അത് ആത്മാവിനോട് പ്രാധാന്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ കേവലമായ ആത്മാവിൽ നിന്നല്ല അത് കിട്ടിയത്. ആകാശ വായുക്കൾ പ്രാധാന്യപ്പെട്ടിരിക്കുന്ന ആത്മാവിൽ, ആകാശവായുക്കൾ പ്രാധാന്യപ്പെട്ടിരിക്കുന്ന ആത്മാവിൽ നിന്ന് അഗ്നി ഉണ്ടായപ്പോൾ അതിന്റെ നിജഗുണമായ രൂപവും ആകാശവായുക്കളുടെ ശബ്ദവും സ്പർശവും കൂടി അതിനുണ്ട്. അങ്ങനെ ത്രിഗുണം, ത്രിഗുണ അഗ്നി സംഭൂത, ത്രിഗുണമായ അഗ്നി ഉണ്ടായി. അത് നമ്മളെ ദഹിപ്പിക്കുന്ന അഗ്നിയുണ്ട്, സൂക്ഷ്മമാണ്, അഗ്നി തത്വമാണ്. അഗ്നേ സ്വേന രസഗുണേന പൂർവീശ ത്രിഭുര ചതുർഗുണ ആപഹ സംഭൂത. അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി. നമ്മൾ കാണുന്നുണ്ടോ അഗ്നിയിൽ നിന്ന് എവിടെയെങ്കിലും ജലമുണ്ടാകുന്നു? ഇല്ല. അഗ്നിയിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു കാണുന്നുണ്ട്. വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാകുന്നു കാണുന്നുണ്ടല്ല. അഗ്നി വായു സഹായിക്കുന്നു കാണുന്നുണ്ട്, പക്ഷെ വായുവിൽ നിന്ന് അഗ്നി അത് കാണുന്നുണ്ട്. അഗ്നി പ്രകടമാകുന്നതും എല്ലാം അഗ്നിയിൽ നിന്നാണ്. അഗ്നി വളർന്നു വലുതായി വരുന്നതാണ് കാണുന്നു. അഗ്നിയുള്ള അഗ്നിയിൽ നിന്ന് അങ്ങനെ ജലമുണ്ടാകും. മറിച്ച് അഗ്നിയെ നശിപ്പിക്കുന്നതായിട്ടാണ് ജലത്തെ അറിയുന്നത്. ഈ പറയുന്നതിന്റെ താല്പര്യം അതല്ലല്ല. സ്ഥൂലമായ അഗ്നിയും വായുമല്ല, സൂക്ഷ്മമായ അഗ്നി തത്വം. എന്താ തിരിച്ചു പറഞ്ഞൂടെ, ജലത്തിൽ നിന്ന് അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, ജലത്തിൽ നിന്ന് അഗ്നിയുണ്ടായി, അങ്ങനെ പറയാൻ പറ്റുന്നില്ല. അഗ്നിയിൽ നിന്ന് വായു ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ തിരിച്ച് പറയാൻ കഴിയാത്തത്? ഇതിന്റെ സ്വഭാവ വ്യത്യാസം കൊണ്ടാണ്. അഗ്നിയിൽ കാണാത്ത സ്വഭാവം അത് ജലത്തിൽ കാണുന്നു. അഗ്നിയിൽ രസം, ജലത്തിൽ രസമുണ്ട്. എന്നാൽ അഗ്നിയിലുള്ള സർവവും ജലത്തിലും കാണുന്നുണ്ട്, അഗ്നിയിലില്ലാത്ത ഒന്നുകൂടി കാണുന്നുണ്ട്. അതാണ് രസം. അത് ജലത്തിന്റെ സ്വന്തമാണ്, അതിന്റെ സ്വഭാവമാണ്. അത് ജലത്തിന്റെ സ്വഭാവമാണെങ്കിൽ തീർച്ചയായും അതിൽ നല്ല അഗ്നി ഉണ്ടായിരുന്നു. കാരണം അഗ്നിയിൽ ആ സ്വഭാവമില്ല. മറിച്ച് അത് അഗ്നിയിൽ നിന്നുണ്ടായത് തന്നെയാണ്. എന്തുകൊണ്ട്? അഗ്നിയുടെ സ്വഭാവങ്ങൾ അതിൽ അനുവർത്തിക്കുന്നുണ്ട്. അഗ്നിയുടെ ശബ്ദവും അഗ്നി സ്പർശമുണ്ട്, ശബ്ദമുണ്ട്, രൂപമുണ്ട്. അത് മൂന്നും ഇതിലേക്ക് അനുവർത്തിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ചതുർഗുണ ആപ സംഭൂത, നാല് ഗുണമുള്ള ജലമുണ്ടായി. സ്വേന രസഗുണേന, സ്വേന രസഗുണേന ജലത്തിന്റെ സ്വന്തമായ രസഗുണം. പിന്നെ അഗ്നിയെ, അഗ്നിയിൽ നിന്നും ഉണ്ടായി. എങ്ങനെ? പൂർവീശ ത്രിപുരി, പൂർവ്വ ബ്രഹ്മത്തിന് മൂന്ന് ഗുണങ്ങൾ, അഗ്നിയുടെ മൂന്ന് ഗുണങ്ങൾ, ശബ്ദ സ്പർശ രൂപം. അതുകൊണ്ട് ആപഹ ജലം ഉണ്ടായി. ആ ആത്മാവിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നു ആകാശ വായു അഗ്നി, ഇത് മൂന്നും താതാമ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ താതാമ്യപ്പെട്ടിരിക്കുന്ന അതിൽ ആ താതാമ്യപ്പെട്ട അഗ്നിയിൽ നിന്നും അടുത്ത ജലമുണ്ടായി. അത് അഗ്നിയിൽ നിന്ന് മാത്രമല്ല, ആകാശത്തു നിന്നും വായുവിൽ നിന്നും കൂടെ ഉണ്ടായത്. അതുകൊണ്ടാണ് അതിന് ഗുണങ്ങൾ വിളിക്കുന്നത്. പക്ഷെ അവിടെ പ്രാധാന്യം അഗ്നി അതുണ്ടായി. അതിന്റെ സ്വന്തം ഗുണമായ രസവും അങ്ങനെ വന്നു. ആഭ്യ സ്വേന ഗന്ധഗുണേന പൂർവൈ ചതുർഭി സ്വേന ഗന്ധഗുണേന പൃഥിവി സംഭൂത. തന്റെ ഗന്ധഗുണത്തോടുകൂടി പൃഥിവിയുടെ ഗന്ധഗുണമാണ്. ഗന്ധമെന്ന് പറയുന്നത് പൃഥിവിയുടെ സ്വഭാവമാണ് എന്നത്. സുഗന്ധം ദുർഗന്ധം ഇതെല്ലാം അതങ്ങനെ പറയും. അങ്ങനെ പറയും ഇവിടെ സുഗന്ധമായി ഇതുണ്ടല്ലോ, ജലത്തിലുണ്ടല്ലോ, പൃഥിവിയുടെ ഗുണമെന്ന് അങ്ങനെ പറയാൻ പറ്റും. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളനുഭവിക്കുന്ന ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന ജലത്തെക്കുറിച്ചോ അഗ്നിയെക്കുറിച്ചോ ഭൂമിയെക്കുറിച്ചോ ഒന്നും അല്ല ഇവിടെ പറയുന്നു. അതാണ് ധരിച്ചാൽ ഈ ആശയക്കുഴപ്പം വരും. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന എന്താണോ സൂക്ഷ്മമായ ഒന്ന്, സൂക്ഷ്മതത്വം എന്ന് പറയും. യോഗശാസ്ത്രത്തിനും മറ്റുവിന് പേര് പറയുന്നത് തന്മാത്ര എന്ന് പറയും. ഇവിടെ തത്വം എന്ന് പറയും. ആ സൂക്ഷ്മതത്വം ആയ ജലത്തിൽ നിന്നും ഗന്ധസ്വഭാവത്തോടുകൂടി പ്രതിയുണ്ടായി. അതുവരേക്കും എന്ത് സംഭവിച്ചു? ആകാശ വായു അഗ്നി ജലം ഇതെല്ലാം ആത്മാവിനോട് താതാത്മ്യപ്പെട്ടു. ഇതെല്ലാം താതാത്മ്യമായി സൃഷ്ടി സംഭവിച്ചു എന്നർത്ഥം. അപ്പൊ സൃഷ്ടിയിൽ ഒരു വൈചിത്ര്യം വേണം, നാനാത്വം. ആ നാനാത്വത്തിന് വേണ്ടി ആ സൃഷ്ടിയിൽ ഓരോന്നിനും ഓരോ സ്വഭാവം വന്നു. അഗ്നി ഉഷ്ണമായും ജലം ശീതമായും വന്നു. കാരണം ഏകമായത് പലതായതിന് സൃഷ്ടി സംഭവിക്കും. തത്വത്തിനതിനും പലതാകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഗുണങ്ങളിലൂടെ അത് പലതായി. അതിനാണ് ശബ്ദസ്പർശ രൂപരസബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബ്ദസ്പർശ രൂപരസബന്ധങ്ങളോടുകൂടി ഓരോ സവിശേഷതകളോടുകൂടി സൃഷ്ടി സംഭവിച്ചു. ആത്മാവിൽ നിന്നും സൃഷ്ടി സംഭവിച്ചു എന്നാണ്. എങ്ങനെയുള്ള ആത്മാവിൽ നിന്നും? ബ്രഹ്മണ ആത്മന. ഈ സൂക്ഷ്മമായിരിക്കുന്ന, വ്യാപകമായിരിക്കുന്ന, ഈ സൃഷ്ടിയെക്കാളും വ്യാപകമായിരിക്കുന്ന, ബൃഹത്തായിരിക്കുന്ന എന്നാൽ ആത്മാവായിരിക്കുന്നു. ഇതിന്റെ സൃഷ്ടിയുടെ ആത്മാവായിരിക്കുന്നു. ആത്മാവ് എന്ന് പറയുന്നതാണ് സൃഷ്ടിയുടെ ആത്മാവ്. സൃഷ്ടിയുടെ ആത്മാവ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞു? സൃഷ്ടി ഇതിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നു, വേർതിരിക്കാൻ കഴിയാതിരിക്കുന്നു. ഈ പുസ്തകത്തിൽ നിന്ന്, ഈ പേപ്പറിൽ നിന്ന് അതിന്റെ ആകൃതിയെ നമുക്ക് വേർതിരിക്കാം. എന്തുകൊണ്ട്? അത് അതിന്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ വേർതിരിക്കാൻ കഴിയാത്ത, അതിന്റെ സ്വരൂപമാണ്. അതിൽ നിന്ന് വേർട്ട ഒന്നല്ല, വേർട്ട ഒന്നാണ് നീ. ഇതിനൊരു കറ പറ്റിയെന്നിരിക്കട്ടെ, ഇതിന്റെ സഹജമല്ലാത്ത മറ്റൊരു വർണ്ണം ഇതിലേക്ക് വന്നെന്നിരിക്കട്ടെ, അതിനെ നമുക്ക് മാറ്റാം, കഴിയിക്കളയാം. പക്ഷെ സഹജമായതിനെ മാറ്റാൻ കഴിയില്ല. അതുപോലെ സഹജമായ ഗുണത്തോടുകൂടി ആണ് ഇത് പ്രകടമായത്. അങ്ങനെ ഓരോന്നിനും ഓരോ വിശേഷതകളോടുകൂടി പ്രകടമായതും സൃഷ്ടിയും നാനാത്വം വന്നു. സൃഷ്ടി ശബ്ദസ്പർശ രൂപരസ ഗന്ധാത്മകമായി തീർന്നു. അങ്ങനെ ആകുമ്പോഴും എന്താണ് അത്? ആ അതിന്റെ സ്വരൂപത്തിൽ നിന്നത് വേറെയല്ല, അതിന്റെ ആത്മാവിൽ നിന്നത് വേറെയല്ല എന്നത്. ഒന്നിനും അതിന്റെ ആത്മാവിൽ നിന്ന് വേറെയാകാൻ കഴിയത്തില്ല. ജലത്തിന് രസത്തിൽ നിന്ന് വേറെയാകാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഗന്ധത്തിൽ നിന്നും മാറാൻ പറ്റത്തില്ല. അതൊക്കെയാണെങ്കിലോ അത് ആ സൃഷ്ടികർത്താവിൽ നിന്ന് വേർതിരിയാൻ വയ്യാത്തതാണ്. അതിനോട് താതാത്മ്യത്തിൽ ഇരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഇവിടെ ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി തത്വത്തെ ഇവിടെ വിശദീകരിക്കുന്നു. ഇതൊരു വസ്തുതാപരമായ വിവരണമല്ല, അത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. വസ്തുതാപരമായ വിവരണം എന്ന് പറയുമ്പോൾ ആദ്യ ഭൗതികമായ വിവരണം ഉണ്ടായി മനസ്സിലെന്താണ്, തത്വപരമായ ഒരു നിരൂപണമാണ്, അത് ആധ്യാത്മികമാണ്. അതിനെ വസ്തുനിഷ്ഠമായും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുമ്പോൾ എന്താണ്, അത് ആദിഭൗതികമായി പോകും. എങ്ങനെ, ഇവിടെ ഒരു സൃഷ്ടി ഉണ്ടായി, ആ സൃഷ്ടിക്കൊരു കാരണമുണ്ട്, ആ സൃഷ്ടി ഇന്ന ഇന്ന തരത്തിലൊക്കെയാണ് ഉണ്ടായത്, അത് ഇന്നതിൽ നിന്ന് ഇന്നതുണ്ടായി, ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, അങ്ങനെ ഒരു സൃഷ്ടിക്രമം ഉണ്ടായി, അങ്ങനെയൊക്കെ മനസ്സിലാകുമ്പോൾ അതിനകത്ത് ഒരുപാട് പൊരുത്തക്കേടുകളും നമുക്ക് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ പുറമെ മൂന്ന് മനുഷ്യനുണ്ടായി എന്ന് പറയുമ്പോൾ അത് വസ്തുനിഷ്ഠമായ പഠനത്തിൽ ഇത്തരം തകരാറുകൾ പറ്റും. ഇവിടെ കേവലം തത്വത്തെ ബോധിപ്പിക്കുകയാണ്. ഈ സൃഷ്ടി ഇങ്ങനെയൊരു സൃഷ്ടിയെ ഇതിങ്ങനെ ഇതാര് കണ്ടുപിടിച്ചു എന്ന്, ഏത് ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്, എന്ത് പരീക്ഷണമാണ് നടത്തിയത്, ഇത് അങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയും കണ്ടുപിടിച്ചതല്ല. ഇത് കേവലം തത്വനിർണയമാണ്. തത്വനിർണയം എന്ന് പറയുമ്പോൾ വസ്തുവിനെ, വസ്തുസ്വഭാവത്തെ അപേക്ഷിക്കാനുള്ള തത്വനിർണയം അതാണ്. ആദ്യ ഭൗതികത്തിൽ അങ്ങനെയല്ല, വസ്തുസ്വഭാവത്തെ, വസ്തുവിന്റെ സവിശേഷതകളെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന വസ്തുവിന്റെ ഗുണങ്ങളെ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന വസ്തു സവിശേഷതകളെ ആശ്രയിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനങ്ങളാണ് നടക്കുന്നത്. അവിടുത്തെ കണ്ടെത്തലുകളും അതുപോലെ തന്നെയായിരിക്കും. അതിന് ബാഹ്യമായ ഒരുപാട് വസ്തുക്കളെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വസ്തുനിഷ്ഠം എന്ന് പറയുന്നത്. ഇവിടെ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, ഒരു വസ്തുവിനെ ആശ്രയിക്കുന്നില്ല. ഇത് കേവലം തത്വത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ, ഉപകരണം ഉണ്ടെന്ന് ആവശ്യമില്ല. തത്വത്തെ എങ്ങനെ ആശ്രയിക്കുന്നു, തത്വത്തെ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ, മനനം, അത് മാത്രം, ഏകാഗ്രമായ മനനം. അതുകൊണ്ടാണ് മനനത്തെ തപസ് എന്ന് പറയുന്നത്. തപസ്സിന് മനനം എന്നൊരർത്ഥമുണ്ട്. ഏകാഗ്രമായ മനനത്തിലൂടെ കണ്ടെത്തിയതാണ് ആ തത്വത്തിന്റെ സാക്ഷാത്കാരമാണ്, അത്തരം തത്വങ്ങളുടെ സാക്ഷാത്കാരമാണ്. അത് വ്യക്തിനിഷ്ഠമാണ്. ആദ്യ ഭൗതികമായ അന്വേഷണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് അത് കേവലം ഒരു വ്യക്തിനിഷ്ഠമായ തലം മാത്രമല്ല ഉള്ളൂ, അത് ഭൗതികമാണെന്ന് വെച്ച് ഭൂതങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, അത് സാർവത്രികമാണ്. ഇല്ല, നമുക്കങ്ങനെ സാർവത്രികമാക്കാൻ പറ്റത്തില്ല. ആത്മനിഷ്ഠമായ മനനം അതൊന്നും ആത്മനിഷ്ഠമായി തന്നെ ഇരിക്കും, നമുക്ക് കണ്ടുപിടിച്ച് വിതരണം ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വൈദ്യുതി കണ്ടുപിടിച്ച് അതിനെ വിതരണം ചെയ്യുന്നു, അത് സാർവത്രികമാക്കാൻ പറ്റുന്നു. എന്താണ്, അതെല്ലാം ആദ്യ ഭൗതികമായ പഠനങ്ങളാണ്, അതിന്റെ ഫലങ്ങളാണ്. അത് അറിയാത്തവനായാലും അറിയുന്നവനായാലും അതിന് തൊട്ടാക്ഷാവ പഠിക്കും. അതിനെ ശാസ്ത്രമൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണമെന്നില്ല. അത് ആദ്യ ഭൗതികത്തിന്റെ ഉദാഹരണത്തിലൂടെ ആദ്യ ഭൗതികത്തിന്റെ എല്ലാ സവിശേഷതകളും നമുക്ക് മനസ്സിലാക്കും. അത് മനനത്തിലൂടെ വെളിപ്പെടുന്നതല്ല, മനനം ആവശ്യമാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം അത് വെളിപ്പെടുത്തില്ല, അതിനുപയോഗിക്കാൻ പറ്റത്തില്ല. ഇതങ്ങനെയല്ല, ഇത് കേവലം തപസ് മാത്രം, ഇതിനെ നമുക്ക് വിതരണം ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് ഭൗതികവുമായി ഒരു ബന്ധമില്ലാന്ന് ചുരുക്കം. ആദ്യ ഭൗതികം കേവലം ആത്മനിഷ്ഠമാണ്, ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം, ആധ്യാത്മികവും ആദിബോധ്യവും തമ്മിലെ വ്യത്യാസം. നമ്മൾ സയൻസ് എന്ന് പറയുന്നത് ആദിഭൗതികത്തെയാണ്, ആധ്യാത്മികത്തെ നമ്മൾ പറയുന്നു തത്വം. അങ്ങനെ രണ്ടും തമ്മിലെ വ്യത്യാസം, ഒന്ന് തത്വം മറ്റൊന്ന് ശാസ്ത്രം. അതിനാണ് ഇവിടെ വിശദമാക്കുന്നത്. അത് ഏകാഗ്രമായ മനനത്തിലൂടെ ഒരു വ്യക്തിയുടെ സാക്ഷാത്കാരമായി വരുന്നു, കേവല അനുഭവത്തിന് മാത്രം വരുന്നു. അതിനപ്പുറം അതിന് അത് ഭൗതികമല്ല, ഭൂതങ്ങളിൽ നിന്നും ഉണ്ടായതല്ല, അതുകൊണ്ട് അതിന് ഭൗതികമായ ഒരു സ്ഥാനമുണ്ട്. അതിനെ നമുക്ക് വിതരണം ചെയ്യാനൊക്കത്തില്ല, സാക്ഷാത്കരിക്കാനേ പറ്റും. അത് മനനം ചെയ്യുന്നവന് സാക്ഷാത്കരിക്കും, മറ്റുള്ളവന് സാധ്യമല്ല. കറണ്ട് അങ്ങനെയല്ല, കണ്ടുപിടിച്ചവനെയും അടിക്കും, കണ്ടുപിടിക്കാത്തവനെയും അടിക്കും, എല്ലാവരെയും അത് സ്പർശിക്കും. ഇതങ്ങനെയല്ല, ഇത് ഈ തത്വമാണ്. അതുകൊണ്ട് സാക്ഷാത്കരിക്കുന്നവന് മാത്രമേ ഉള്ളൂ, അല്ലാത്തവൻ അജ്ഞ, മറിച്ചാണെങ്കിലോ ജ്ഞാനി എന്ന് വേർതിരിക്കുന്നു. കറണ്ടിനെ സംബന്ധിച്ച് അങ്ങനെയുണ്ടോ, അവിടെ ജ്ഞാനിയോ അജ്ഞാനിയോ ഒന്നുമില്ല, തൊട്ടാലുടൻ ഷോക്ക്, അതാണ് ആനുഭൗതികം. അതിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇതിനെ ഭൗതികമായി കണ്ടത്, ആകാശം വായു അഗ്നി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭൗതികമേ നമ്മുടെ മുമ്പിലുള്ള ഭൗതികം നമുക്ക് മനസ്സിലാവും. അതെല്ലാം ഈ ആത്മാവിൽ നിന്നുണ്ടായി, ഞാനാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊന്നും ഒരു സ്റ്റേജിനും കയറി വീം പിളക്കിക്കളയുന്നില്ല. എന്ത് പറഞ്ഞാലും ജനം അംഗീകരിക്കും, പക്ഷേ ഇത് ധൈര്യപ്പെടരുത്. അധ്യസേന ഗന്ധഗുണേന പൂർവീ ചതുർഭി പഞ്ചഗുണ പ്രതിഭി സംഭൂത, അങ്ങനെ സംഭവിച്ചു. ഇതാണ് താത്വികമായ സൃഷ്ടി. ഇതിൽ നിന്ന് പിന്നീട് നമ്മൾ ഈ കാണുന്ന പഞ്ചഭൂതങ്ങളുണ്ടായി. അതിനെക്കുറിച്ച് ഇവിടെ അല്ല, ചാന്ദോഗ്യത്തിനും മറ്റും എങ്ങനെ പിന്നീടുള്ള സൃഷ്ടി സംഭവിച്ചു അത് പറയുന്നുണ്ട്. ത്രിപുടം ത്രിപുടം ഏകയുഗം കരവാണി എന്നെല്ലാം പറയുന്ന മന്ത്രങ്ങളത് വിശദീകരിക്കുന്നു. ത്രിപുട്കരണം പഞ്ചീകരണം എന്നെല്ലാം ഉള്ള സാങ്കേതികമായി പറയുന്നു. അതിന് അത്രയോ താല്പര്യമുള്ള എന്താണോ അത് ആത്മതാതാത്മ്യമായി ഈ ഓരോ സ്വഭാവവിശേഷങ്ങളും പ്രകടമായപ്പോ ഇവയ്ക്ക് പരസ്പരം ഒരു ബന്ധമാണ്. ഈ പരസ്പര ബന്ധത്തെയാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. ഒന്ന് മറ്റൊന്നുകൂടി ചേർന്നാൽ അവിടെ സൃഷ്ടി ആരംഭിക്കുന്നു. അതും വിരുദ്ധമായ സ്വഭാവം ഗുണമുള്ളത്. ഇത് അങ്ങനെ വിരുദ്ധമായ സ്വഭാവമുള്ള ഒന്ന് ഉഷ്ണമാണെങ്കിൽ മറ്റൊന്ന് ശീലം. അങ്ങനെ സ്വഭാവമുള്ള ഈ തത്വങ്ങൾ കൂടിക്കൊള്ളും, സ്ഥൂലഭൂതങ്ങളുണ്ടായി. ആ സ്ഥൂലഭൂതങ്ങളിൽ നിന്ന് പിന്നീടെന്തായി, പൃഥിവിയ ഔഷധയാണ്.